السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمانيرايا سهودرينغلاي سهودريمار الله سبحانه وتعالى أوند دينيل വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമായി നിശ്ചയിച്ചിട്ടുള്ള സ്വർഗം, അത് നേടിയെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്. ഒരു മനുഷ്യൻ അവന് ലക്ഷ്യമായി വെക്കാവുന്നതിൽ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായി അവൻ കാണേണ്ട കാര്യം അവൻ്റെ വിശ്വാസം നന്നാക്കുക എന്നതാണ്, ഈമാൻ ശരിയാവുക എന്നതാണ്. ഈമാൻ അതിൽ അബദ്ധം പിടഞ്ഞാൽ, അത് ശരിയായില്ലെങ്കിൽ, ശരിയായ ഈമാൻ ഇല്ലെങ്കിൽ ശാശ്വതമായ നരകത്തിലേക്കാണ് മനുഷ്യർ ചെന്നെത്തുക എന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിജയം നേടാനുള്ള ഒന്നാമത്തെ നിബന്ധനയായി നിശ്ചയിച്ചത് ഈമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. ആരെങ്കിലും, മൻ അമില സാലിഹൻ, ഒരാൾ ഒരു സൽക്കർമ്മം പ്രവർത്തിച്ചു, മിൻ ദക്കറിൻ ഔ ഉൻസാ, അവൻ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, വഹുവ മുഅ്മിൻ, അവൻ ഈമാൻ ഉള്ളവനാണ് എങ്കിൽ. നോക്കൂ നിങ്ങൾ, മൻ അമില സാലിഹൻ എന്ന് മാത്രമല്ല അല്ലാഹു പറഞ്ഞു വെച്ചത്, നല്ലത് പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനാണ്, അവൻ ഈമാൻ യഥാരൂപത്തിൽ പാലിച്ചവനാണ് എങ്കിൽ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവന് നാം തയ്യിബായ ഉത്തമമായ ഉത്കൃഷ്ടമായ ഒരു ജീവിതം നൽകുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിന് ഏറ്റവും നല്ല പ്രതിഫലം നാം അവർക്ക് നൽകുന്നതാണ്. രണ്ട് ഷർത്താണുള്ളത്, മൻ അമില സാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കണം, വഹുവ മുഅ്മിൻ, മുഅ്മിനായിരിക്കണം. നോക്കൂ നിങ്ങൾ, ഈമാൻ ഒന്നാമത്തെ ഷർത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അടുക്കൽ നിന്ന് പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധനയാണ്. എത്ര ഇടങ്ങളിലാണ് നമ്മൾ കാണുന്നത്, അല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, വമൻ ആമന വഅമില സാലിഹൻ, അല്ലെ, മുഅ്മിനീങ്ങളായവർ പിന്നീട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ എന്ന് എത്രയോ ആയത്തുകളിൽ സൂറത്തുൽ അസറിൽ അല്ലാഹു പറഞ്ഞു, വൽ അസർ ഇന്നൽ ഇൻസാന ലഫി ഖുസർ إلا الذين آمنوا وعملوا الصالحات. മനുഷ്യർ നഷ്ടത്തിലാണ്,
അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നവർ ആരു മാത്രമാണ്? ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉള്ളവരാണ്. വഅമിലു സ്വാലിഹാത്ത്, ഈമാൻ കഴിഞ്ഞാൽ അഅമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുന്നവരാണ്. സൂറത്തു അൽ ഇസ്റാഇൽ അല്ലാഹു പറഞ്ഞു, വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറ. ആരെങ്കിലും പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് പരിശ്രമിച്ചാൽ, പണിയെടുത്താൽ, എന്താണ് നിബന്ധന? വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനാണ്, ഈമാൻ ഉള്ളവനാണ്, യഥാർത്ഥ വിശ്വാസമുള്ളവനാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഉലൈക കാന സഅയുഹും മശ്കൂറ, അവരുടെ പരിശ്രമത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പ്രതിഫലം നൽകുന്നതാണ്, അല്ലാഹു അവർക്ക് നന്ദി നൽകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു. സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറഞ്ഞു, വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്വാലിഹാതി ഫഉലൈക ലഹുമു ദറജാതുൽ ഉലാ. നോക്കൂ, നിങ്ങളുടെ ഒക്കെ ഷർത്തിന്റെ അല്ലാഹു പറയാണ്, വമൻ യഅതിഹി മുഅ്മിനൻ, ആരാണ് അല്ലാഹുവിന്റെ അരികിൽ വരുന്നത്, എങ്ങനെയാണ് അവൻ വന്നെത്തിയിരിക്കും? മുഅ്മിനൻ, മുഅ്മിനായിക്കൊണ്ട്, ഈമാനുള്ള അവസ്ഥയിൽ, വിശ്വാസമുള്ള അവസ്ഥയിൽ, അല്ലാഹു പഠിപ്പിച്ചു നൽകിയ രൂപത്തിലുള്ള ഈമാൻ ഉള്ളവനായി ആരാണോ അല്ലാഹുവിന്റെ അരികിൽ വരുന്നത്, ഖദ് അമില സ്വാലിഹാത്ത്, എന്നിട്ട് അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, ഫഉലൈക ലഹുമു ദറജാതുൽ ഉലാ, അവർക്കാകുന്നു ഉന്നതമായ പദവികളുള്ളത്. നോക്കൂ, നിങ്ങൾ സ്വർഗം മാത്രമല്ല, ഫലഹും ദറജാതുൽ ഉലാ, ഉന്നതമായ പദവികൾ ആർക്കാണ്? മുഅ്മിനാവുകയും അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കാണ്. അപ്പോൾ ഈമാൻ എന്നത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ്. ഈമാൻ ഇല്ലെങ്കിൽ അവൻ എല്ലാ നിലക്കും പരാജയപ്പെട്ടു, എന്തെല്ലാം സൽക്കർമ്മങ്ങൾ അവൻ ചെയ്തിട്ടും കാര്യമില്ല. എന്നാൽ ഈമാൻ എല്ലാ നന്മകളുടെയും, എല്ലാ വിജയത്തിൻ്റെയും, എല്ലാ സന്തോഷത്തിൻ്റെയും, എല്ലാ നന്മകളുടെയും തുടക്കമാണ്, അതിൻ്റെ ഷർത്താണ്, നിബന്ധനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങൾ പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? ഈമാൻ എന്നാൽ വിശ്വാസ കാര്യങ്ങൾ എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. അറബിയിൽ പറയും അഖീദ, അതല്ലെങ്കിൽ മുഅ്തഖദാത്ത്, അഖീദ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ എന്ന് പറയാറുണ്ട്. എന്താണ് വിശ്വാസ കാര്യങ്ങൾ എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാളുടെ വിശ്വാസം എന്നാൽ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒരാളുടെ വിശ്വാസം എന്നാൽ, അയാളുടെ അഖീദ എന്നാൽ, രണ്ട് സ്വഭാവങ്ങൾ അയാളുടെ ആ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കും. ഒന്നാമത്തേത്, അയാൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കാര്യമായിരിക്കും അത്. അത് ഹൃദയവുമായി ബന്ധപ്പെട്ടതായിരിക്കും. നമ്മളിനി പഠിക്കാൻ പോകുന്ന ഈമാൻ കാര്യങ്ങൾ, അതെല്ലാം അടിസ്ഥാനപരമായി നമ്മുടെ ഹൃദയത്തിൽ നാം വിശ്വസിക്കേണ്ടതാണ്, നമ്മുടെ ഹൃദയത്തിൽ നാം സത്യപ്പെടുത്തേണ്ടതാണ്, നമ്മുടെ ഹൃദയത്തിൽ നാം യഖീനോടുകൂടി, ഉറച്ച വിശ്വാസത്തോടുകൂടി, ദൃഢവിശ്വാസത്തോടുകൂടി ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങളിലെ ഒന്നാമത്തെ സ്വഭാവം, അത് ഹൃദയത്തിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് എന്നതാണ് ഒന്നാമത്തെ പാഠം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ മുഅ്മിനീങ്ങളുടെ വാക്കായി പറഞ്ഞു, റബ്ബന ആമന്ന ബിമാ അൻസൽത വത്തബഅന റസൂൽ ഫക്തുബ്ന മഅ ശാഹിദീൻ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബിമാ അൻസൽത, നീ അവതരിപ്പിച്ചതിൽ, നീ ഇറക്കിയതിലെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഈമാനിന്റെ ഒന്നാമത്തെ കാര്യം വിശ്വാസമാണ്, ഹൃദയത്തിലാണ് അത് നിലകൊള്ളുന്നത്, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ വിശ്വാസം, ഹൃദയത്തിൽ നാം വിശ്വസിക്കുന്ന കാര്യം, അതിൽ സംശയത്തിൻ്റെ ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല. അറബിയിൽ പറയും ഷക്ക് എന്ന് പറയും, ഷക്ക് എന്ന് പറഞ്ഞാൽ സംശയം തന്നെ, ഇതും ശരിയാകാം അതും ശരിയാകാം. അതിനും താഴെയുള്ള കാര്യമാണ് റൈബ്. റൈബ് എന്ന് പറഞ്ഞാൽ സംശയത്തെക്കാൾ താഴെയാണ്, സംശയത്തിനുള്ള ഒരു സാധ്യത, ഒരു ചെറിയ ഉറപ്പില്ലായ്മ, ഒരു ചെറിയ ചാഞ്ചാട്ടം, അതിനാണ് റൈബ് എന്ന് പറയുക. ഒരു കലർപ്പ്, ഉറച്ച വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ കലർപ്പ്, അതിനാണ് റൈബ് എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറ ആരംഭിച്ചത് എങ്ങനെയാണ്? അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി, ലാ ശക്ക ഫീഹി എന്നല്ല, ലാ റൈബ ഫീഹി. അലിഫ് ലാം മീം ദാലികൽ കിതാബ്, ഇതാകുന്നു യഥാർത്ഥത്തിലുള്ള അല്ലാഹുവിന്റെ കിതാബ്. ലാ റൈബ ഫീഹി, ലഷക്കഫീഹി എന്നല്ല, അതിൽ സംശയമില്ല എന്നല്ല, ലാ റൈബ ഫീ, സംശയത്തിൻ്റെ ഒരു കലർപ്പ് പോലും ഇതിലില്ല, സംശയത്തിനുള്ള ഒരു കലർപ്പ് പോലും ഇതിലില്ല. ഇങ്ങനെയുള്ളതായിരിക്കണം നിന്റെ അഖീദ, വിശ്വാസം. വിശ്വാസം എന്നാൽ അതിൽ റൈബുണ്ടാകാൻ പാടില്ല. ഒന്നാമത്തെ ഹൃദയത്തിലുള്ളതാണ്, രണ്ടാമത്തെ കാര്യം അതിൽ കലർപ്പുണ്ടാകാൻ പാടില്ല. നമ്മളിനി പഠിക്കാൻ പോകുന്ന അഖീദ, വിശ്വാസ കാര്യങ്ങൾ, ഇമാൻ കാര്യങ്ങൾ, ആ വിശ്വാസ കാര്യങ്ങളിൽ നമുക്ക് സംശയത്തിൻ്റെതായ ഒരു കലർപ്പ് പോലും കടന്നു വരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. ആരാണ് യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾ? ഇന്നമൽ മുഅ്മിനൂ, ഇന്നമ എന്ന അറബി പദം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം മാത്രം എന്നർത്ഥം തന്നെ. ഇന്നമൽ മുഅ്മിനൂൻ, യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ ഈ പറയുന്നവർ മാത്രമാണ്. ആരാണവർ? അല്ലദീന ആമനൂ ബില്ലാഹ്, അവർ അള്ളാഹുൽ വിശ്വസിച്ചിട്ടുണ്ട്. വറസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിച്ചിട്ടുണ്ട്. സുമ്മ ലം യർതാബു. പിന്നീട് അവർക്ക് ആ വിശ്വാസത്തിൽ യാതൊരു സംശയത്തിൻ്റെ കലർപ്പും ഉണ്ടായിട്ടില്ല. സുമ്മ ലം യഷുക്കു എന്നല്ല, അവർ സംശയിച്ചില്ല എന്നല്ല. സുമ്മ ലം യർതാബു, പിന്നീട് അവർക്ക് അവർ വിശ്വസിച്ച കാര്യങ്ങളിൽ സംശയത്തിൻ്റെ ഒരു ചെറിയ കലർപ്പ് പോലും ഉണ്ടായിട്ടില്ല. അതാണ് അഖീദയുടെ പ്രത്യേകത. ഇതാണ് വിശ്വാസ കാര്യങ്ങളുടെ അടിസ്ഥാന സ്വഭാവം. ഹൃദയത്തിലുള്ളതാണ്, അതിൽ യാതൊരു നിലക്കുള്ള കലർപ്പും ഉണ്ടാകാൻ പാടില്ല. സഹോദരങ്ങളെ, പഠിക്കാൻ പോകുന്ന അഖീദ കാര്യങ്ങൾ മൂന്ന് തരത്തിലുള്ളതാണ്. നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ മൂന്ന് രൂപത്തിലുള്ളതാണ്. ഒന്നല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനെക്കുറിച്ച് അറിയിക്കുന്ന, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ, മനുഷ്യൻ അവന് കാണാൻ കഴിയാത്ത, അവനവൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയാത്ത മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഒന്നാമത്തെ അതായിരിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഈ മൂന്നിലൊന്നായിരിക്കും. ഒന്നല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനറിയാത്ത എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മെ അറിയിക്കും, അത് നമ്മൾ വിശ്വസിക്കണം. ഉദാഹരണത്തിന് അള്ളാഹുവിനെ കുറിച്ച് അവൻ നമുക്ക് പറഞ്ഞു തരും, ഇത് അള്ളാഹുവിൻ്റെ പേരാണ്, നീ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, നീ വിശ്വസിക്കണം. ഇത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്, നീ വിശ്വസിക്കണം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് അവൻ ചിലപ്പോൾ അറിയിക്കും. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ജിന്നുകളെ കുറിച്ച് പറയും, അവരിപ്പോൾ ജീവിച്ചിരിക്കുന്ന വിഭാഗമാണ്, അവരെക്കുറിച്ച് നീ വിശ്വസിക്കണം. മലക്കുകളെ കുറിച്ച് അറിയിക്കും, നീ അവരെക്കുറിച്ച് വിശ്വസിക്കണം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആകാശലോകങ്ങൾക്കപ്പുറത്തുള്ളത്, അർശിനെക്കുറിച്ച്, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് കാണാത്തതായി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവൻ അറിയിക്കും. അതായിരിക്കും വിശ്വാസ കാര്യങ്ങൾ ഒന്ന്. അള്ളാഹുവിനെ കുറിച്ച്, മലക്കുകളെക്കുറിച്ച്, ജിന്നുകളെക്കുറിച്ച്, ഖളാ ഖദറിനെ കുറിച്ച്, വിധിവിശ്വാസത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ചരിത്രം പറയും. നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ ഈ പറഞ്ഞ മൂന്ന് രൂപത്തിലായിരിക്കും. ഒന്നല്ലെങ്കിൽ അള്ളാഹു നടന്നുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള എന്തെങ്കിലും കാര്യം പറയും, അള്ളാഹുവിനെ കുറിച്ച്, മലക്കുകളെ കുറിച്ച്, ജിന്നുകളെ കുറിച്ച്. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ കഴിഞ്ഞുപോയ ചരിത്രം പറയും, ആദമിനെ സൃഷ്ടിച്ചതിനെ കുറിച്ച്, നബിമാരെ അയച്ചതിനെ കുറിച്ച്, റസൂലുകൾ അയച്ചതിനെ കുറിച്ച്, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതിനെ കുറിച്ച്, മുൻകാല സമൂഹങ്ങളെ നശിപ്പിച്ചതിനെ കുറിച്ച്, ഇങ്ങനെ കഴിഞ്ഞ കാല സമൂഹത്തിൻ്റെ ചരിത്രങ്ങൾ പറയും, നീ വിശ്വസിക്കണം. അൽ ഈമാനു ബിൽ കുതുബ്, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, റസൂലുകളിലുള്ള വിശ്വാസം, ഇതിൽ പലതിലും കഴിഞ്ഞുപോയ ചരിത്രത്തെക്കുറിച്ചുള്ള വിശ്വാസമുണ്ട്. അതല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയും, ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ഹാലിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞുപോയത്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന, ഉദാഹരണത്തിന് പരലോകം, അന്ത്യനാളിനെ കുറിച്ച് പറയും, മരണത്തെക്കുറിച്ച് പറയും, മരിച്ചതിന് ശേഷമുള്ള ബർസഖിലെ ജീവിതത്തെക്കുറിച്ച്, അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച്. ഈ പറഞ്ഞതെല്ലാം നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. അപ്പം നമ്മൾ പഠിക്കുന്നത് ഈ പറഞ്ഞ നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന, ഒന്നല്ലെങ്കിൽ ചരിത്രത്തിൽ കഴിഞ്ഞുപോയതോ അല്ലെങ്കിൽ വരാനിരിക്കുന്നതോ, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരിൽ നിന്ന് മറച്ചു വെച്ചതോ ആയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനമാണ്. അതാണ് സഹോദരങ്ങളെ, ആമുഖമായി ഏറ്റവും തുടക്കത്തിൽ ഈ ദർസിൻ്റെ ഈ പറഞ്ഞ വിഷയത്തിൻ്റെ എല്ലാ സന്ദർഭത്തിലും നാം ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പാഠം അതാണ് സഹോദരങ്ങളെ. നാം പഠിക്കുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല അറിയിച്ചു തന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ പേരുകൾ നമുക്ക് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റിയതാണോ? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമുക്ക് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റിയതാണോ? മലക്കുകളുണ്ട്, നമുക്ക് കണ്ടെത്താൻ പറ്റിയതാണോ? ജിന്നുകളുണ്ട്. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലുകൾക്ക് വഹി ലഭിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ പരലോകം വരാനിരിക്കുന്നുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, പരീക്ഷണമുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ഇതൊന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം ഗൈബാണ്. അതാണ് ഈമാൻ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ തുടക്കത്തിൽ നാം വിശ്വസിക്കേണ്ട പ്രധാന പാഠം അതാണ്. അൽ ഈമാനു ബിൽ ഗൈബ്, ഗൈബിലുള്ള വിശ്വാസം, മറഞ്ഞ കാര്യത്തിലുള്ള വിശ്വാസം നാം ഉറപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നെ ചോദ്യം ഉണ്ടാകരുത്, അത് വിശ്വസിച്ചു കൊള്ളുക എന്നതാണ് നമ്മുടെ ബാധ്യത. അൽ ഇമാം അൽ ഔസാഇ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, അലല്ലാഹി അർരിസാല, മനുഷ്യൻ ജീവിക്കേണ്ട വിധങ്ങൾ പഠിപ്പിച്ചു നൽകുന്ന അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം, അത് എത്തിച്ചു നൽകുക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്, അള്ളാഹ് സ്വയം ഏറ്റെടുത്ത ബാധ്യതയാണ് അല്ലെ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതെന്താ? ഇതാ, നമ്മുടെ അരികിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വന്നെത്തും. ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖ, എന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് വന്നെത്തുന്ന സന്മാർഗം ആരാണോ പിൻപറ്റിയത് അവൻ വഴിപിഴക്കുകയില്ല, ദുനിയാവിൽ അവൻ വഴിതെറ്റുകയില്ല, പരലോകത്ത് അവൻ ദുഃഖിക്കുകയില്ല, അവൻ സങ്കടപ്പെടുകയില്ല, ദൗർഭാഗ്യത്തിലാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല എത്തിച്ചു തന്നത് വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഇമാം ഉസ്സാ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതിന്റെ ബാക്കി ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, വഅല റസൂലിൽ ബലാഗ്, റസൂലുള്ളയുടെ മേലാണ് അത് നമുക്ക് എത്തിച്ചു നൽകുക, വിശദീകരിച്ച് നൽകുക എന്നത് ബാധ്യതയായിട്ടുള്ളത്. വഅലൈന അത്തസ്ലീം, നമ്മുടെ മേലുള്ള ബാധ്യത അത് സ്വീകരിക്കുക എന്നതാണ്, അതിന് കീഴൊതുങ്ങുക എന്നതാണ്, അത് വിശ്വസിക്കുക എന്നതാണ്, ചോദ്യം ചെയ്യാതിരിക്കുക എന്നതാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിന് ചോദ്യം ചെയ്യരുത്. അത് മനസ്സിലാക്കിയവൻ, അത് ഉൾക്കൊണ്ടവൻ, അവന് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ യാതൊരു പ്രയാസം ഉണ്ടാവണം. എന്നാൽ അൽ ഇമാമു ബിൽ ഗൈബ് എന്നത് യഥാരൂപത്തിൽ ഉറക്കാത്തവൻ, അവന് ഇനി പറയുന്ന പലതിലും പ്രശ്നം ഉണ്ടായേക്കാം. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞുള്ള ആദ്യത്തെ അധ്യായം സൂറത്തുൽ ബഖറ ആരംഭിച്ചത് എങ്ങനെയാണ്? അലിഫ് ലാം റ, അലിഫ് ലാം മീം, ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب الذين يؤمنون بالغيب അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ആര്? അൽ മുത്തഖൂൻ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവർ. എന്താ ഗൈബ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഗൈബ് എന്ന് പറഞ്ഞാൽ? നമുക്ക് കാണാൻ പറ്റാത്തത്, നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത്, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കണ്ടെത്താൻ കഴിയാത്തത്, അതാണ് ഗൈബ്. അതിൽ വിശ്വസിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ്. ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ഗൈബിയായ കാര്യങ്ങൾ, അത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ, അതല്ലെങ്കിൽ എൻ്റെ ബുദ്ധിക്ക് അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് ഒരാൾ പറഞ്ഞാൽ, അവൻ കുഫ്ഫാറുകളുടെ, മുനാഫിഖുകളുടെ, നിഷേധികളുടെ, കിബറുള്ളവരുടെ പാതയിലാണ് പ്രവേശിച്ചിട്ടുള്ളത്. ബനു ഇസ്രായീലുകാർ അല്ലെ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സൂറത്തുൽ ബഖറ, ആ സൂറത്ത് തന്നെ അതിനുള്ള ഏറ്റവും നല്ല പാഠമാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയായ ബനു ഇസ്രായീലുകാരെ കുറിച്ച്, അവരുടെ ചരിത്രത്തെക്കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട്. ബനു ഇസ്രായീലുകാരുടെ ചരിത്രത്തിൽ അല്ലാഹു പറയുന്നു, وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ ഹത്ത നറ അല്ലാഹ ജഹറ ഫഅഖദത്കും الصاعقة. وإذ قلتم നിങ്ങൾ പറഞ്ഞ സന്ദർഭം, ബനു ഇസ്രായീലുകാരെ നിങ്ങൾ പറഞ്ഞ സന്ദർഭം എന്താണ്? നിങ്ങൾ പറഞ്ഞത് യാ മൂസ, അല്ലയോ മൂസ, ലൻ നുഅ്മിന ലക ഹത്ത നറ അല്ലാഹ ജഹറ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, നിനക്ക് അള്ളാഹുവിൽ നിന്ന് കിതാബ് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, തൗറാത്ത് അള്ളാഹു നിനക്ക് ഇറക്കി തന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, ലൻ നുഅ്മിന ലക ഹത്ത നറ അല്ലാഹ ജഹറ, അള്ളാഹുവിനെ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. നോക്കൂ, നിങ്ങൾ ഈമാൻ കാര്യങ്ങളിൽ സംശയം ഉന്നയിക്കുന്നവർ, അവർ ബനു ഇസ്രായീലുകാരുടെ മാർഗത്തിലേക്കാണ് പഴച്ചു പോകുന്നത്. അള്ളാഹു പറയുന്നു ഫഅഖദത് കുമുസ് സാഇഖ, അപ്പോൾ നിങ്ങളെ എന്തു പിടികൂടി? ഫഅഖദത് കുമുസ് സാഇഖ, വലിയ ഒരു തീ, തീ ഒരു ഒരു തീ, ഒരു ഒരു തീ കൊണ്ടുള്ള ഇടി നിങ്ങളെ ബാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ശിക്ഷയായി ഇറക്കിയത് അതാണ്. അപ്പൊ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണണമെന്നാണ് അവരാവശ്യപ്പെട്ടത്. മക്കയിലെ മുശ്രിക്കുകൾ അവർ പറഞ്ഞു, വഖാല അല്ലദീന ലാ യർജൂന ലിഖാഅന ലൗല ഉൻസില അലൈന അൽമലായികതു ഔ നറ റബ്ബന ലഖദ് ഇസ്തക്ബറു ഫീ അൻഫുസിഹിം വഅതൂ ഉതുവൻ കബീറ. സൂറത്തുൽ ഫുർഖാൻ ആയത്താണ്. അള്ളാഹു പറയുന്നു, വഖാല അല്ലദീന ലാ യർജൂന ലിഖാഅന, പരലോകമുണ്ട് എന്ന് പ്രതീക്ഷിക്കാത്തവർ, അവർ പറഞ്ഞു, കുഫാറുകൾ, മുനാഫിഖുകൾ, മുശ്രിക്കീങ്ങൾ, അവർ പറഞ്ഞു, ലൗല ഉൻസില അലൈന അൽമലായിക, ഞങ്ങൾക്ക് മേൽ മലക്കുകൾ ഇറങ്ങി വന്നിരുന്നെങ്കിൽ, മലക്കുകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു. ഔ നറ റബ്ബന, അതല്ലെങ്കിൽ നമ്മുടെ റബ്ബിനെ നമുക്കൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. അള്ളാഹു പറയുകയാണ്, ലഖദ് ഇസ്തക്ബറു ഫീ അൻഫുസിഹിം, അവർ അങ്ങേയറ്റത്തെ അഹങ്കാരമാണ് കാണിച്ചത്. വഅതൂ ഉതുവൻ കബീറ, ഭയങ്കരമായ കടുത്ത ധിക്കാരമാണ്, കടുത്ത നിഷേധമാണ്, കടുത്ത ഔന്നത്യമാണ് അവർ പുലർത്തിയിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള പഠനത്തിന് മുൻപ് ആദ്യം ഉണ്ടായിരിക്കേണ്ട മുഖദ്ദിമ, ഏറ്റവും ആമുഖമായി നാം മനസ്സിലാക്കേണ്ടത് അൽ ഈമാനു ബിൽ ഗൈബ് എന്നതാണ്. അത് വിനയമുള്ള ഒരാൾക്ക് അംഗീകരിക്കുന്നതിൽ യാതൊരു പ്രയാസമില്ല. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഗൈബിയായ കാര്യങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷമേ വിശ്വസിക്കൂ എന്ന് വാശി പിടിച്ചവർക്ക് അവരുടെ പ്രശ്നമായി അള്ളാഹു പറഞ്ഞതിന്റെ ഇസ്തക്ബറു, ഒരു അഹങ്കാരം കാണിച്ചു എന്നാണ്. ഒരു മനുഷ്യൻ അവൻ വിനയമുള്ളവനാണ് എങ്കിൽ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറത്തും കാഴ്ചകളുണ്ട് എന്ന് അവന് ബോധ്യമുണ്ട് എങ്കിൽ അവനൊരിക്കലും അഹങ്കാരം കാണിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വിശ്വസിക്കാൻ അവൻ തയ്യാറാകും. അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, പല തവണ കേട്ടിട്ടുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ ദഅവത്ത് നടത്തി മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുൻപ്, ഇസ്റ മിഅ്റാജ് സംഭവിക്കുന്നത്. എന്താണ് ഇസ്റ എന്ന് പറഞ്ഞാൽ? ഇസ്റ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു മാസം അക്കാലഘട്ടത്തിൽ വഴിദൂരമുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക് രാത്രിയുടെ ഒരു ചെറിയ സമയത്തിൽ യാത്ര ചെയ്തു. മക്കയിൽ നിന്ന് അക്കാലഘട്ടത്തിൽ രണ്ടു മാസം വഴിദൂരമുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക് കേവലം രാത്രിയുടെ ചെറിയ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യാത്ര ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഏഴ് ആകാശങ്ങൾക്ക് മുകളിലേക്ക് കയറിപ്പോയി. പിന്നീട് അവിടുന്ന് തിരിച്ചു വന്നു, മക്കയിലേക്ക് തന്നെ തിരിച്ചെത്തി. പുലർച്ചെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഅബയുടെ അരികിൽ ഇരിക്കുകയാണ്. എങ്ങനെ ഇത് മുശ്രിക്കുകളോട് പറയുമെന്നതാണ് അവിടുന്ന് ചിന്തിക്കുന്നത്. ഇതെങ്ങനെ ആൾക്കാർ വിശ്വസിക്കും? അബൂ ജഹൽ അവൻ നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇരിക്കുന്നത് കണ്ടു. പരിഹാസത്തോടുകൂടി അവൻ ചോദിച്ചു, മുഹമ്മദ്, നിനക്ക് പുതിയ വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞു, അതെ. അബൂജഹൽ എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി അടുത്തു വന്നിരുന്നു. എന്താണ് നിനക്ക് പുതിയതായി കിട്ടിയ വിവരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്റാഇനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. മിഅ്റാജ് അവിടുന്ന് ആദ്യം പറഞ്ഞിട്ടില്ല, ഇസ്റാഇനാണ് അവിടുന്ന് ആദ്യം പറഞ്ഞത്. രണ്ടു മാസം വഴിദൂരം അകലെയുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക് ഞാൻ ഇന്നലെ യാത്ര പോയി, രാപ്രയാണം നടത്തി തിരിച്ചു വന്നിട്ടുണ്ട്. ഏഴാകാശങ്ങൾക്കപ്പുറത്തേക്ക് പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അപ്പോൾ പറഞ്ഞിട്ടില്ല. അബൂ ജഹൽ ഇത് കേട്ടപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. അവൻ വളരെ ഗൗരവത്തിൽ തന്നെ അത് കേട്ടിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ആളുകളെ വിളിച്ചു കൂട്ടി തിരിച്ചു വന്നാൽ എന്നോട് നീ പറഞ്ഞ കാര്യം അവരോടുകൂടി പറയുമോ? അത് പറഞ്ഞു, അതെ ഞാൻ പറയാൻ തയ്യാറാണ്. അവൻ ആളുകളെ കൂട്ടി വന്നു. അവർക്ക് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അവരുടെ തല കുലുക്കിക്കൊണ്ട് വലത്തോട്ടും എടുത്തോട്ടും ചാരും ചെരിഞ്ഞും അവർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ജനങ്ങൾ വന്നു. അവർ പറഞ്ഞു, അബൂബക്കർ അഹല്ലക യാ അബൂബക്കർ ഫീ സാഹിബിക്, അബൂബക്കർ നിന്റെ കൂട്ടുകാരൻ, നിന്റെ ഒപ്പം നടക്കുന്ന മുഹമ്മദ് അല്ലെങ്കിൽ നീ ഒപ്പം നടക്കുന്ന മുഹമ്മദ്, അവന്റെ കാര്യം നീ അറിഞ്ഞോ? അദ്ദേഹം പറഞ്ഞു, എന്താണ് സംഭവിച്ചത്? അവർ പറഞ്ഞു, യസ്ഉമു അന്നഹു ഉസ്രിയ ലൈലത ഉസ്രിയ ബിഹി ലൈലത ഇല ബൈത്തുൽ മഖ്ദിസ്, ഈ രാത്രിയിൽ ഇക്കഴിഞ്ഞ രാത്രിയിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് അവൻ പറയുന്നത്. രാത്രിയിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് അവൻ പറയുന്നത്. വർജ ഇല മക്കത ഫീ ലൈല, മക്കയിലേക്ക് തിരിച്ച് ഒരൊറ്റ രാത്രി കൊണ്ട് വന്നെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആദ്യം പറഞ്ഞു, ഇന്നക്കും തക്ദിബൂന അലൈ, നിങ്ങൾ കളവ് പറയുകയാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കളവ് പറയുകയാണ്. അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അവർ പറഞ്ഞു, ബല, തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. ഹാ ഹുവ ദാക ഫിൽ മസ്ജിദ്, മുഹമ്മദ് ദാ മസ്ജിദിലുണ്ട്. യുഹദ്ദിസു ബിഹി നാസ്, ജനങ്ങളോട് അവൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലഇൻ ഖാല ദാലിക് ലഖദ് സദഖ, അങ്ങനെയാണ് കാര്യമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ, ലഇൻ ഖാല ദാലിക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ലഖദ് സദഖ്, അവിടുന്ന് പറഞ്ഞത് തീർച്ചയായും സത്യമാണ്. അതാണ് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നാം കുത്തിവെക്കേണ്ട വാക്ക്. വിശ്വാസ കാര്യങ്ങളിൽ ചില ആളുകൾ തർക്കിക്കുന്നത് കാണാം. ചില പറയാം, ഹദീസ് സഹീഹല്ല, ഹദീസ് ലൈഫാണ്, അല്ലെങ്കിൽ ആ ആയത്തിൻ്റെ വിശദീകരണം അങ്ങനെയല്ല ഇങ്ങനെയാണ്. ഈ തർക്കങ്ങൾക്കെല്ലാം അപ്പുറം നമ്മുടെ ഹൃദയത്തിൽ നാം കുറിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, അവിടുന്ന് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അവിടുന്ന് പറഞ്ഞ സത്യമാണ്. അതെ, നിനക്ക് ചിലപ്പോൾ ഹദീസ് അതിന്റെ സനദിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ആളിങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്, നിനക്ക് ചിലപ്പോൾ അവ്യക്തതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വന്നേക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നീട് അതിനെതിരെ തർക്കിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമല്ല, അത് ഒരു മുസ്ലിമിന്റെ സ്വഭാവമല്ല. ലഇൻ ഖാല ദാലിക ലഖദ് സദഖ്, അതാണ് ഒരു മുസ്ലിമിന്റെ ഒന്നാമത്തെ വാചകം. അവിടുന്ന് അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യമാണ്. ഇത് കേട്ടപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അവർ അത്ഭുതപ്പെട്ടു. അബൂ ജഹൽ അവൻ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, അബൂബക്കർ നീ പറഞ്ഞ കാര്യം, മുഹമ്മദ് ഇത് പറഞ്ഞത് സത്യമാണ് എന്ന് നീ പറയുന്ന കാര്യം ജനങ്ങൾക്ക് മുൻപിൽ പറയാൻ നീ തയ്യാറാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതഅജബൂന മിൻ ദാലിക്, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അതഅജബൂന മിൻ ദാലിക്, ഞാൻ മുഹമ്മദ് പറഞ്ഞതിൽ വിശ്വസിക്കുന്നതിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ഇസ്രായേൽ വിശ്വസിക്കുന്നത്, ഇസ്രായേലിന്റെ ചരിത്രം വായിച്ചവർക്കറിയാം വളരെ അത്ഭുതകരമായ ചരിത്രമാണ്. മനുഷ്യന്റെ കേവല ബുദ്ധി കൊണ്ട് അത് മനസ്സിലാക്കി എടുക്കുക എന്നത് തീർത്തും സാധിക്കുന്നതല്ല. അദ്ദേഹം പറഞ്ഞു, അതഅജബൂന മിൻ ദാലിക്, നിങ്ങൾ ഈ കാര്യത്തിൽ അത്ഭുതപ്പെടുന്നുണ്ടോ? ഇന്നി ഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്, എങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്ന ഈ കാര്യത്തെക്കാൾ അപ്പുറത്തുള്ളത്, അതിനേക്കാൾ വലിയ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതിലാണോ നിങ്ങൾക്ക് അത്ഭുതം? ഇതിനേക്കാൾ വലുതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താണത്? ഫീ ഖബറിസ് സമാ യാതീഹി ഗദ്വതൻ ഔ റൗഹതൻ, ആകാശത്ത് നിന്ന്, ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് രാവിലെയും വൈകുന്നേരവും മുഹമ്മദിന് ജിബ്രീൽ എന്ന മലക്കു മുഖേന സന്ദേശം വന്നെത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അതിനേക്കാൾ വലുതാണോ ഇത്? സഹോദര, വിശ്വാസ കാര്യങ്ങളിൽ ഒന്നും അത്ഭുതകരമായതല്ല. പല ആളുകളും ചിലപ്പോൾ ഖദാ ഖദർ, അള്ളാഹുവിൻ്റെ വിധിവിശ്വാസം അത്ഭുതമായി പറയാറുണ്ട്, അതല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നതിൽ വസ്വാസ് കടന്നു വരുന്നു എന്ന് പറയാറുണ്ട്. ഇമാം അഹമ്മദ് റഹിമഹുള്ളാഹ് തആല അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഖദർ ഖുദ്റത്തുല്ലാഹ്, ഖദർ എന്നത് അള്ളാഹുവിൻ്റെ ശക്തിയാണ്. അൽ ഖദർ സിർറുല്ലാഹ്, ഖദർ എന്നത് അള്ളാഹുവിൻ്റെ രഹസ്യമാണ്. അവൻ മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചതാണ്. നീ എത്ര നിന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും അള്ളാഹു മറച്ചു വെച്ചത് നിനക്ക് പുറത്തേക്ക് കാണിക്കാൻ സാധിക്കുകയില്ല എന്ന് ഒരാൾ വിശ്വസിച്ചാൽ ഇത് റബ്ബ് സുബ്ഹാനഹു തആല എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അറിയിച്ചു തന്ന കാര്യമാണ്, ഞാനിതിൽ വിശ്വസിക്കുന്നുണ്ടോ അതല്ല ഞാനിത് നിഷേധിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണമാണ് എന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ വിശ്വാസ കാര്യങ്ങളിൽ ഒന്നിലും അവന് യാതൊരു പ്രയാസം തോന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു തആല ജിബ്രീൽ എന്ന മലക്കു മുഖേന രാവിലെയും വൈകുന്നേരവും വഹയെത്തിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വസിക്കാൻ എനിക്ക് എന്താണ് പ്രയാസമുള്ളത്? ഒരു പ്രയാസമല്ല. ഇതാണ് ഈമാനിന്റെ അടിത്തറ. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാം. ഇൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ അഖീദയുടെ ആമുഖമായി മനസ്സിലാക്കേണ്ട വാക്കാണത്. അദ്ദേഹം പറഞ്ഞു, ആമൻതു ബില്ലാഹ് വബിമാ ഖാല അല്ലാഹ് അലാ മുറാദില്ലാഹ്. ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വബിമാ ഖാല അല്ലാഹ്, അല്ലാഹു പറഞ്ഞതിൽ വിശ്വസിച്ചിരിക്കുന്നു. അലാ മുറാദില്ലാഹ്, അല്ലാഹു ആ പറഞ്ഞതുകൊണ്ട് അവൻ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം അതുപ്രകാരത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, അതേപോലെ വിശ്വസിച്ചിരിക്കുന്നു. എനിക്ക് തോന്നിയ ഉദ്ദേശത്തിലല്ല. ചില ആളുകൾ ഇതിൻ്റെ ആദ്യം പറയും, ഞാൻ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു, പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. വേറെ ചില രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തും, അള്ളാഹു പറഞ്ഞത് വിശ്വസിച്ചിരിക്കുന്നു പക്ഷേ എനിക്ക് തോന്നിയ ഉദ്ദേശമാണ്, അള്ളാഹു പറഞ്ഞ ഉദ്ദേശത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയാണ്, അതിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ്, എന്നിട്ട് അവൻ സയൻസിന് വേണ്ടി അതല്ലെങ്കിൽ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന അവരുടെ കണ്ടെത്തലുകൾക്ക് വേണ്ടി ഖുർആനിൽ ആയത്തിനെ വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ ശ്രമിക്കും. അള്ളാഹു പറഞ്ഞ ഉദ്ദേശം എന്താ, അതിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതായിരിക്കണം ഒരു മുഅ്മിനിന്റെ വിശ്വാസം അങ്ങനെയാണ്. ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വബിമാ ഖാല അല്ലാഹ്, അള്ളാഹു പറഞ്ഞതിൽ വിശ്വസിച്ചിരിക്കുന്നു. അലാ മുറാദില്ലാഹ്, അള്ളാഹു എന്ത് ഉദ്ദേശത്തിലാണോ അത് പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു. എനിക്ക് തോന്നിയ ഉദ്ദേശത്തിലല്ല, എനിക്ക് വേണ്ട ഉദ്ദേശത്തിലല്ല, അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെ. ആമൻതു ബി റസൂലില്ലാഹ് വബിമാ ഖാല റസൂലുള്ളാഹ് അലാ മുറാദി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. അദ്ദേഹം പറഞ്ഞു, എന്നെ റസൂലുള്ളാഹിൽ വിശ്വസിച്ചിരിക്കുന്നു, റസൂലുള്ളാഹ് പറഞ്ഞതിൽ വിശ്വസിച്ചിരിക്കുന്നു, അവിടുന്ന് എന്താണോ ഉദ്ദേശിച്ചത് അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മളിത് കുറേ വിശദീകരിക്കേണ്ട കാര്യമാണ്. അള്ളാഹു റസൂലും അവർ പറഞ്ഞ ഉദ്ദേശത്തിൽ വിശ്വസിക്കണം, നമുക്ക് തോന്നിയ വ്യാഖ്യാനം നൽകാനല്ല. ഇന്നത്തെ കാലത്തെ ആൾക്കാർ അവർക്ക് തോന്നിയ വ്യാഖ്യാനങ്ങളും തോന്നിയ അർത്ഥങ്ങളും ഓരോന്നിനും നൽകുക, എന്നിട്ട് അവരുടേതായ രൂപത്തിൽ വ്യാഖ്യാനിക്കുക. ആരെങ്കിലും മറുപടി പറഞ്ഞാൽ അവർ പറയും, ഇത് നിന്റെ ഇസ്ലാം, ഇത് എൻ്റെ ഇസ്ലാം, നിനക്ക് മനസ്സിലായത് നീ വിശ്വസിച്ചോ, എനിക്ക് മനസ്സിലായത് ഞാൻ വിശ്വസിച്ചോ. അങ്ങനെ എനിക്കും നിനക്കും മനസ്സിലായതില്ല, അള്ളാഹുവിന് മനസ്സിലായത്, അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചത്, റസൂലുള്ളാഹ് മനസ്സിലാക്കിയത്, റസൂലുള്ളാഹ് ഉദ്ദേശിച്ചത്, അങ്ങനെ മനസ്സിലാക്കണം. അതിനപ്പുറത്ത് നിൻ്റേതായ മനസ്സിലാക്കലോ നിൻ്റേതായ ഉദ്ദേശമോ നിൻ്റേതായ വ്യാഖ്യാനമോ പാടില്ല, അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കണം. ഇപ്പം ഇന്നത്തെ കാലത്ത് ചില ആൾക്കാർ ഇസ്റാ അത് വിശ്വസിക്കുന്നത് ഇതുപോലെയാണ്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ച ഇസ്റാ എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി തിരിച്ചു വന്നു എന്നാണ്. ചില ആളുകൾ പറയുന്നു, ഈ ഇസ്റാഇന്റെ ഉദ്ദേശം അത് നബി തടിയോടുകൂടി റസൂലുള്ളയുടെ ശരീരത്തോടുകൂടി മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി എന്നല്ല, മറിച്ച് അവിടുത്തെ മനസ്സിൽ അള്ളാഹു ഇതൊക്കെ കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ എന്ത് അത്ഭുതമുള്ളത്? എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നാൽ അമേരിക്ക വരെ എത്താം, സൗദി അറേബ്യ വരെ പോവാം, എൻ്റെ മനസ്സിലിരുന്നിട്ട് ആർക്കാണ് ഇത് സാധിക്കാത്തത്? അപ്പോൾ അവനവൻ്റെ വ്യാഖ്യാനങ്ങളും അവനവൻ്റെ തോന്നലുകളുമല്ല വിശ്വാസ കാര്യങ്ങളിൽ കൊണ്ടുവരേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു തആല എന്താണോ ഉദ്ദേശിച്ചത് അങ്ങനെ വിശ്വസിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിശ്വസിച്ച സ്വഹാബികൾ അപ്രകാരമായിരുന്നു. ഈ സംഭവത്തിന് ശേഷമാണ് അബൂബക്കറിന് അസ്സുദ്ദീഖ് എന്ന ലഖബ് വന്നത്. സുദ്ദീഖ് എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലഘട്ടത്തിൽ പലപ്പോഴായി അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മേന്മയായി ഇക്കാര്യം എടുത്തു പറയാറുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സുദ്ദീഖും തമ്മിലൊരു തർക്കമുണ്ടായി. റസൂലുള്ളയുടെ അരികിലേക്ക് അബൂബക്കർ സുദ്ദീഖ് പരാതിയുമായി വന്നു. ആ തർക്കത്തിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ട് ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഖുൽതും കദബ്ത്, നിങ്ങളെല്ലാവരും പറഞ്ഞു മുഹമ്മദ് നീ പറഞ്ഞത് കളവാണ്. ഖാല അബൂബക്കറിൻ സദഖ്ത്, അബൂബക്കർ പറഞ്ഞു മുഹമ്മദ് താങ്കൾ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ടാണ് അബൂബക്കർ അൽ മുസാനി റഹിമഹുല്ലാഹു തആല, അദ്ദേഹം സലഫുകളിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞു മാ സബഖഹും അബൂബക്കറിൻ ബികസ്റത്തി സിയാമിൻ വലാ സലാ, സഹാബികളിൽ അബൂബക്കറിന് ഏറ്റവും മുൻപന്തിയിലുണ്ടായ സ്ഥാനം ലഭിച്ചത് അദ്ദേഹം ധാരാളമായി നോമ്പെടുത്തത് കൊണ്ട് മാത്രമോ ധാരാളമായി നിസ്കരിച്ചത് കൊണ്ട് മാത്രമോ അല്ല. അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി നോമ്പെടുത്ത, ഏറ്റവും ധാരാളമായി നോമ്പെടുത്ത, ഏറ്റവും അധികം നിസ്കരിച്ച ആൾ തന്നെയായിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല അബൂബക്കർ എന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത്. ഇപ്പൊ സഹാബികളുടെ ചരിത്രം നോക്കിയാൽ നിസ്കാരത്തിൽ വളരെ മുന്നിൽ പോയിരുന്ന ചില സഹാബികളൊക്കെയാണ്. അവർ നിസ്കാരം കൊണ്ട് അറിയപ്പെട്ട സഹാബികളാണ്. വേറെ ചിലർ നോമ്പ് കൊണ്ട് അറിയപ്പെട്ട ആളാണ്. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഒരു ദിവസം നോമ്പെടുക്കുന്ന, അടുത്ത ദിവസം നോമ്പെടുക്കില്ല. വേറെ ചിലർ സദഖ കൊണ്ട് അറിയപ്പെട്ട ആളുകൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഹാബികൾ ചില സദഖ കൊണ്ട് അറിയപ്പെട്ടവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നിസ്കാരത്തിലുള്ള വർദ്ധനവും നോമ്പിലുള്ള വർദ്ധനവും കൊണ്ട് മാത്രമല്ല സഹാബികളെ മറികടന്നത്, മറ്റെല്ലാ സഹാബികൾക്കും മുന്നിലെത്തിയത്. വലാകിന്നഹു ഷൈഉൻ വഖറ ഫീ ഖൽബി, മറിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ വേരുറച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അതെന്താണ്? ഈ വിശ്വാസം. റസൂൽ പറഞ്ഞു വിശ്വസിക്കാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹോദരങ്ങളെ, ഈ പറഞ്ഞത് നമുക്കുണ്ടായിരിക്കണം. ഇതിന് ഉപോത്ബലകമായ, ഇതിനെ ബലപ്പെടുത്തുന്ന മറ്റൊരു ചരിത്ര സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് സഹാബികളോടൊരു സംഭവം പറഞ്ഞു, ഒരു ചരിത്രം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യൻ, അയാൾ റജുലൻ റഖിബ ബഖറതൻ, ഒരു മനുഷ്യൻ അയാൾ ഒരു പശുവിൻ്റെ മുകളിൽ കയറിയിരുന്നു, കുതിരൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന പോലെ പശുവിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഫദറബഹ, എന്നിട്ട് കുതിര പുറത്ത് കയറി ഇരിക്കുന്നത് പോലെ അതിനെ അടിച്ചു മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ പശു പറഞ്ഞു, ഖാലത് ഇന്നലം നുഖ്ലഖ് ലിഹാദ, പശു പറഞ്ഞു ഞങ്ങൾ ഇതിനു വേണ്ടിയല്ല പഠിച്ചിട്ടുള്ളത്, ബൽഖുലിഖ്നാലിൽ ഹർസ്, ഞങ്ങളെ പഠിച്ചിട്ടുള്ളത് കൃഷിക്ക് വേണ്ടിയാണ്, പാടം ഉഴുതു മറിക്കാനും പാലിനു വേണ്ടിയും ഒക്കെയാണ് ഞങ്ങളെ പഠിച്ചിട്ടുള്ളത്. ഇത് കേട്ട് നിന്ന സഹാബികൾ, മുന്നിലിരിക്കുന്നവർ, അവർ പറഞ്ഞു സുബ്ഹാനല്ലാഹ് ബഖറതുൻ തകല്ലം. മുന്നിലിരിക്കുന്ന സഹാബികളിൽ ചിലർ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അത്ഭുതം തന്നെ, ബഖറതുൻ തകല്ലം, പശു സംസാരിക്കുകയോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഊമിനു ബിഹാദാ വ അബൂബക്കറിൻ വ ഉമർ, ഞാൻ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കർ വിശ്വസിച്ചിരിക്കുന്നു, ഉമർ വിശ്വസിച്ചിരിക്കുന്നു. ഹദീസ് ഉദ്ധരിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, റസൂലുള്ളാഹി അത് പറയുന്ന സന്ദർഭത്തിൽ ആ സദസ്സിൽ അബൂബക്കറും ഇല്ല, ഉമറും ഇല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ സഹാബിമാരിൽ വലതും ഇടതും നിന്നിരുന്ന അബൂബക്കറിന്റെയും ഉമറിന്റെയും വിശ്വാസത്തിലുള്ള ദൃഢതയെക്കുറിച്ച് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നി ഊമിനു ബിഹാദ അബൂബക്കറിൻ ഉമർ, അബൂബക്കറും ഉമറും ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇമാൻ കാര്യങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ അടിസ്ഥാനം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഗൈബിൽ വിശ്വസിക്കുക എന്നത്, അള്ളാഹുവിനെ കുറിച്ചൊരു കാര്യം കേട്ടാൽ നമ്മുടെ ബുദ്ധിപരമായ അളവുകോലുകൾ വെച്ചുകൊണ്ട്, നമ്മുടെ ചിന്തയുടെ അളവുകോലുകൾ വെച്ചുകൊണ്ട് അത് അളക്കരുത്. അള്ളാഹു പറഞ്ഞാൽ വിശ്വസിക്കുക, സൂറത്തു അൽ ബഖറയിൽ അവസാനത്തെ രണ്ടായത്തുകൾ ആമന റസൂൽ എന്ന ആയത്ത് അവതരിച്ചതിന്റെ പിന്നിലുള്ള ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആമന റസൂലിന് തൊട്ടു മുൻപുള്ള ആയത്ത് അവതരിപ്പിച്ചു, ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്, അല്ലാഹുവിനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത്. അവൻ മനുഷ്യരെ അവരുടെ ഹൃദയങ്ങളിൽ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നതാണ്, വിചാരണ ചെയ്യുന്നതാണ്. അവരുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളത് നിങ്ങൾ പുറത്തു പറഞ്ഞാലും ഒളിപ്പിച്ചു വെച്ചാലും അല്ലാഹു നിങ്ങൾ അതിൻ്റെ പേരിൽ പരിശോധിക്കുന്നതാണ്, വിചാരണ ചെയ്യുന്നതാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾ പുറത്തു പറഞ്ഞാലും ഉള്ളിൽ വെച്ചാലും അല്ലാഹു പരിശോധിക്കും, അല്ലാഹു അതിനൊക്കെ നിങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. ഇത് കേട്ടപ്പോൾ സഹാബിമാരിൽ ചിലർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. അവർ പറഞ്ഞു, കുല്ലിഫ്നാ മാ ലാ നുതീഖ്, അല്ലാഹുവിൻ്റെ റസൂലെ ഞങ്ങളോട് സാധിക്കാത്ത കാര്യമാണ് അല്ലാഹു ഇപ്പോൾ ബാധ്യതയാക്കിയിരിക്കുന്നത്, ഇത് ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഹൃദയത്തിൽ ഞങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഹൃദയത്തിൽ എന്തെല്ലാം തോന്നലുകൾ വരാറുണ്ട്, അതിൻ്റെ പേരിലൊക്കെ വിചാരണ നടക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളോട് തിരിച്ചു ചോദിച്ചു, അതുരീദൂന അൻ തഖൂ അൻ തഖൂലു കമാ ഖാലത് ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായീലുകാർ പറഞ്ഞതുപോലെ പറയാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് അവർ പറഞ്ഞത്? അവർ അല്ലാഹുവിന്റെ കൽപ്പനകൾ കേട്ടപ്പോൾ പറഞ്ഞു, ഖാലു സമിഅ്നാ വഅസൈന, അവർ പറഞ്ഞു ഞങ്ങൾ ഇത് അല്ലാഹുവിന്റെ കൽപ്പനയൊക്കെ കേട്ടിരിക്കുന്നു, പക്ഷേ സമിഅ്നാ വഅസൈന, ഞങ്ങളത് കേട്ടിരിക്കുന്നു പക്ഷേ ധിക്കരിച്ചിരിക്കുന്നു. സമിഅ്നാ വഅസൈന അതുപോലെ പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഖൂലു സമിഅ്നാ വഅതഅന, നിങ്ങൾ പറയുക ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആമന റസൂൽ എന്ന സൂറത്തിലെ ആ സൂറത്തിലെ അവസാനത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്, ആമന റസൂൽ ബംസല ഇലൈഹി റബ്ബിഹി എന്ന് തുടങ്ങുന്ന ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അല്ലാഹു ഒരാൾക്കും സാധിക്കാത്തത് ബാധ്യതയാക്കുകയില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ഇത് എന്നെ കൊണ്ട് പറ്റാത്തതാണ് എന്ന വർത്തമാനം ഒരു മുഅ്മിനിന്റെ വായിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു നൽകുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ആറ് കാര്യങ്ങളാണ്. ഉസൂലുൽ ഈമാൻ എന്ന് പറയാറുള്ളത് അതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അർക്കാനുൽ ഈമാൻ എന്നും ചിലർ പറയാറുണ്ട്. ഈമാനിൻ്റെ സ്തംഭങ്ങൾ എന്തൊക്കെയാണത്? ഒന്നാമത്തേത് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നതാണ്. രണ്ടാമത്തേത് അൽ ഈമാനു ബിമലായികതിഹി, അല്ലാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക എന്നതാണ്. മൂന്നാമത്തേത് അൽ ഈമാനു ബികുതുബിഹി, അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നതാണ്. നാലാമത്തേത് അൽ ഈമാനു ബിറുസുലിഹി, അല്ലാഹുവിൻ്റെ റസൂലുകളിൽ വിശ്വസിക്കുക എന്നതാണ്. അഞ്ചാമത്തേത് അൽ ഈമാനു ബിൽ ബഅസ്, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കുക എന്നതാണ്. അൽ ഈമാനു ബിൽ യൗമി അൽ ആഖിർ, ചില ആൾക്കാർ യൗമുൽ ആഖിർ എന്നറിയാലോ, യൗമുൽ ആഖിറല്ല യൗമുൽ ആഖിറാണ്, അൽ യൗം അൽ ആഖിർ, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, ഖാഇന കസറാ, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലുള്ള വിശ്വാസം. ആറാമത്തേത് അൽ ഈമാനു ബിൽ ഖദർ, ഖൈരിഹി വശർരി, ഖദറിൽ വിശ്വസിക്കുക. ചില ആൾക്കാർ പറയാറുണ്ട് ഖദറിൽ വിശ്വസിക്കുക നന്മയിലും തിന്മയിലും വിശ്വസിക്കാം, നന്മയിലും തിന്മയിലും വിശ്വസിക്കലല്ല, ഖദറിലും അതിൻ്റെ നന്മയിലും തിന്മയിലും വിശ്വസിക്കുക. ഖൈരിഹി വശർരിഹി എന്ന് പറഞ്ഞാൽ ഖദറിൻ്റെ നന്മയിലും തിന്മയിലും വിശ്വസിക്കുക. ചില ആൾക്കാർ ഈമാൻ കാര്യങ്ങൾ ചോദിച്ചാൽ അത് പറയാറുള്ളത് തെറ്റിയിട്ടാണ്, എല്ലാം പറഞ്ഞ് അവസാനം പറയും വിധിയിൽ വിശ്വസിക്കുക, നന്മയിലും തിന്മയിലും വിശ്വസിക്കുക. നന്മയിലും തിന്മയിലും എന്താ വിശ്വസിക്കാതെ, നന്മയുണ്ട് തിന്മയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഖദറിൽ അതിന് നന്മയുണ്ട്, അല്ല, ഖദറിൽ അതിൻ്റെ നന്മയിലും അതിൻ്റെ തിന്മയിലും വിശ്വസിക്കുക. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് വിശദീകരിക്കുന്നതാണ്. അപ്പം ഇതാണ് ആറ് വിശ്വാസ കാര്യങ്ങളുടെ അടിസ്ഥാനങ്ങൾ. ഇത് നമ്മുടെ അഖീദയുടെ അടിത്തറകളാണ്. എന്നാൽ പിന്നീട് ഇതിന് പുറത്ത് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വേറെയുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് മാത്രമാണ് വിശ്വാസ കാര്യങ്ങളെന്നല്ല, മറിച്ച് വിശ്വസിക്കേണ്ടതായ കാര്യങ്ങൾ ഇതിൽ പുറത്തുള്ളതുമുണ്ട്. പക്ഷേ ഇത് അടിസ്ഥാനങ്ങളാണ്, അടിത്തറകളാണ്. ഈ ആറ് കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളാണ്, സ്തംഭങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് അതിൽ അടിസ്ഥാനപരമായ ഒരു പിഴവ് ഒരാൾക്ക് പറ്റിയാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. ഒരാൾ അള്ളാഹുൽ വിശ്വസിച്ചു, മലക്കുകൾ വിശ്വസിച്ചു, എല്ലാം ശരിയാണ്, ഖദറിൽ വിശ്വസിച്ചില്ലെങ്കിലോ അയാൾ കാഫിറാണ്, ഇസ്ലാമിന് പുറത്തു പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തിന്റെ അരികിൽ ബഗ്ദാദിൽ നിന്ന് രണ്ടാളുകൾ വന്നു. ആ രണ്ടാളുകൾ അവർ ഇബ്നു ഉമറിന്റെ അരികിൽ വന്ന് വലത്തുമെടുത്തു നിന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഇബ്നു ഉമർ, യാ അബു അബ്ദുറഹ്മാൻ, ഖറജ ഫീനാ ഖൗമുൻ, അബു അബ്ദുറഹ്മാൻ, ഞങ്ങളുടെ നാട്ടിൽ ഒരു പുതിയ കൂട്ടർ പുറപ്പെട്ടിരിക്കുന്നു. അവരുടെ നന്മകൾ എന്ന് പറഞ്ഞാൽ, യഖറഊന അൽ ഖുർആൻ യുഖഫറൂന അൽ ഇൽം, അവർ ഖുർആൻ ധാരാളമായി ഓതുന്നുണ്ട്, ഇൽമ് കിട്ടുന്നതെല്ലാം അവർ പെറുക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇൽമ് പഠിക്കുന്ന ആൾക്കാരാണ്, നിസ്കാരം അത്രയധികം ഉണ്ട്, ഖുർആൻ പാരായണം അതിനു മാത്രമുണ്ട്, എല്ലാ ഇബാദത്തുകളും ഒരു വളരെ മുന്നിലാണ്. എന്നാൽ വയഖൂലൂന അന്നൽ അംറ ഉൻഫ്, ഒരൊറ്റ പ്രശ്നമാണ് അവർ പറയുന്നു, കാര്യങ്ങളെല്ലാം പൊടുന്നനെ സംഭവിക്കുന്നതാണ്, അള്ളാഹു തീരുമാനിച്ചതല്ല, അള്ളാഹു വിധിച്ചതല്ല, അള്ളാഹു നിശ്ചയിച്ചതല്ല, അള്ളാഹുവിൻ്റെ വിധി പ്രകാരമല്ല നടക്കുന്നത്, അതൊക്കെ അപ്പം സംഭവിക്കുന്ന, സംഭവിക്കുമ്പോൾ അള്ളാഹു അറിയുന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചുപോയിക്കൊണ്ട് അവരോട് പറയുക, ഇബ്നു ഉമർ അവരിൽ നിന്നൊഴിവാൻ, ഇബ്നു ഉമറിന് അവരുമായി യാതൊരു ബന്ധവുമില്ല, അവരോട് പറഞ്ഞു കൊടുക്കുക അവർക്ക് ഉഹദ് മലയോളം സ്വർണമുണ്ടാവുകയും അതെല്ലാം അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം നൽകുകയും ചെയ്താൽ അവരുടെ അരികിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല, അവർ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. ബാക്കിയെല്ലാം വിശ്വസിച്ചിട്ടും കാര്യമില്ല, ഖദറിൽ വിശ്വസിക്കണം. അതിനുശേഷമാണ് അദ്ദേഹം ഹദീസ് ജിബ്രീൽ എന്ന പ്രസിദ്ധമായ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. സഹീഹ് മുസ്ലിമിലെ ആദ്യത്തെ ഹദീസ് അതാണ്. ബഗ്ദാദിൽ നിന്ന് വന്ന ഈ രണ്ടാളുകൾ, അവർക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഹദീസ്, പ്രസിദ്ധമായ ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ നമ്മൾ കേൾക്കുന്ന ഹദീസ്. എന്റെ തുടക്കത്തിൽ ഈ സംഭവമുണ്ട്. ബഗ്ദാദിൽ നിന്ന് വന്ന രണ്ടാളുകൾക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തന്റെ പിതാവായ ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് നിവേദനം ചെയ്തു നൽകിയ ഹദീസാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹദീസ്. ബൈനമ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തല അലൈനാ റജുലുൻ, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ഷദീദു ബയാദി സിയാബ്, നല്ല വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഷദീദു സവാദി ശഅർ, കറുത്ത മുടിയാണ്. لا يرى عليه اثر السفر ولا يعرفه منا احد, അയാളുടെ ശരീരത്തിൽ യാത്രയുടെ ഒരു അടയാളവുമില്ല, എന്നാൽ അയാളെ ഞങ്ങൾക്ക് ആർക്കും പരിചയവുമില്ല. നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ നമുക്ക് പരിചയം ഉണ്ടാവേണ്ടതാണ്, പുറത്തുനിന്ന് വന്ന ആളാണെങ്കിൽ ഇയാളെ മേത്ത് യാത്രന്റെ വല്ല അടയാളം വേണ്ടേ, ഒരടയാളവുമില്ല. അങ്ങനെ അയാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഫഅസ്നദ റുക്ബതൈഹി അലാ റുക്ബതൈഹി ووضع كفيه على فخذي, അയാൾ റസൂലുള്ളയുടെ അരികിൽ വന്നിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തോട് മുട്ടിനോട് ചേർത്ത് വെച്ചുകൊണ്ടിരുന്നു, അത്ര അടുത്തിരുന്നു. റസൂലുള്ള ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നബിയുടെ മുട്ടിനോട് ചേർന്ന് വളരെ അടുത്ത് വന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടയിൽ കൈവച്ചു, വളരെ അടുത്തുള്ള, വളരെ അടുപ്പമുള്ള ഒരാൾ ഇരിക്കലെങ്ങനെ അങ്ങനെയാണ് മേത്തൊക്കെ തൊട്ടിരിക്കുന്ന പോലെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദ് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇസ്ലാമു അൻ തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് വ തുഖീമ അസ്സലാ വ തുതി സകാ വ തസൂമ റമദാന വ തഹജ്ജൽ ബൈത ഇൻ സ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് കാര്യങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സാക്ഷ്യം വഹിക്കണം, നിസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം, റമദാൻ മാസത്തിൽ നോമ്പ് നോക്കണം, സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്യണം, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖാല സദഖ്ത, അയാൾ പറഞ്ഞു നീ പറഞ്ഞു ശരിയാണ്. ഫഅജിബ്ന ലഹു യസ്അലുഹു യസ്ദിഖു, ഞങ്ങൾ അയാളുടെ കാര്യത്തിൽ അത്ഭുതപ്പെട്ടു. എന്താണ് ഈ മനുഷ്യന്റെ കഥ? അയാൾ തന്നെ റസൂലിനോട് ചോദിക്കുന്നു, അയാൾ തന്നെ നീ പറഞ്ഞത് ശരിയാണ് എന്ന് സാക്ഷ്യം കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഈമാൻ, മുഹമ്മദ് ഈമാനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിർ വൽഖദരി ഖൈരിഹി വശർരി. ഈമാൻ എന്നാൽ നീ അള്ളാഹുവിൽ വിശ്വസിക്കലാൻ, മലക്കുകളിൽ വിശ്വസിക്കലാൻ, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാൻ, റസൂലുകളിൽ വിശ്വസിക്കലാൻ, അന്ത്യനാളിൽ വിശ്വസിക്കലാൻ, ഖളാ ഖദറിലും അതിന്റെ നന്മയിലും തിന്മയിലും വിശ്വസിക്കലാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സദഖ്ത, നീ പറഞ്ഞത് ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അയാൾ ചോദിച്ചു, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, എനിക്ക് ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറഞ്ഞു കൊടുത്തു, അൽ ഇഹ്സാനു അൻ തഅബുദ അല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്നാൽ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാൻ. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? കഅന്നക തറാ, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ. ഫഇൻ ലം തറാഹു ഫഇൻ ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, അഖ്ബിർനി മത സാഅ, അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ മസ്ഊലു അൻഹ ബിഅലമ മിന സാഇൽ, ഈ ചോദ്യം ഏത് ചോദ്യകർത്താവ് ആരോട് ചോദിച്ചാലും, ചോദിക്കുന്നവനോ ചോദ്യം കേൾക്കുന്നവനോ അതിനെക്കുറിച്ച് ഒരു വിവരമില്ല. ഇത് ആരാരോട് ചോദിച്ചാലും കാര്യമില്ല, ഇത് അള്ളാഹുക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. മൽ മസ്ഊലു ബിഹി മൽ മസ്ഊലു അൻഹ ബിഅലമ മിന സാഇൽ, ഇത് ആരാരോട് ചോദിച്ചിട്ടും കാര്യമില്ല. ഏത് ചോദ്യകർത്താവ് ഏതൊരാളോട് ഈ പറഞ്ഞ ചോദ്യം ചോദിച്ചാലും ചോദിക്കുന്നവനും അതിനെക്കുറിച്ച് അറിയില്ല, ചോദ്യം കേൾക്കുന്നവനും അതിനെക്കുറിച്ചൊരു വിവരമില്ല. ദുനിയാവിൽ പലയിടത്തും നമ്മൾ കാണാറുണ്ട്, ശാസ്ത്രജ്ഞന്മാരും മറ്റൊക്കെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത് എപ്പോഴാണ് അവസാനിക്കുക, ദുനിയാവ് എപ്പോഴാണ് തീരുക, അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക, ഒരാൾക്കറിയില്ല. ചോദിക്കുന്ന ആൾക്കും അറിയില്ല, ചോദ്യം കേൾക്കുന്ന ആൾക്കും അറിയില്ല, ആർക്കും അതിനെക്കുറിച്ച് വിവരമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഖ്ബിർനി അൻ അമറാതിഹ, എങ്കിൽ അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുൻപ് ഉണ്ടാകുന്ന അടയാളങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തറൽ ഹുഫാത അൽ ഉറാത അൽ ആലത റിആ അഷാ യതതാവലൂന ഫിൽ ബുനിയാൻ, ചെരുപ്പിടാത്ത നഗ്നബാധരായ മര്യാദക്ക് വസ്ത്രമില്ലാത്ത ആടിനെ മേയിച്ച് നടക്കുന്ന അറബികൾ അത്തരക്കാർ, അവർ വലിയ വലിയ കെട്ടിടങ്ങൾ പടുത്തുയർത്തുന്നതിന് വേണ്ടി അതിൻ്റെ ഉയരത്തിൽ മത്സരിക്കുന്നത് നീ കണ്ടാൽ അന്ത്യനാളെ നീ പ്രതീക്ഷിച്ചു കൊള്ളുക. ഒന്നാമത്തെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ആടിനെ മേയിച്ച് നടക്കുന്ന അറബികൾ അവർ കെട്ടിടത്തിൻ്റെ ഉയരത്തിന് മത്സരിച്ചാൽ, അതിനുവേണ്ടി മത്സരിക്കുന്നത് നീ കണ്ടാൽ മനസ്സിലാക്കിക്കോ അന്ത്യനാളിൽ അടയാളം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൻതലിദ അൽഅമത റബ്ബതഹ, ഒരു സ്ത്രീ അവളുടെ ഉടമസ്ഥനെ പ്രസവിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കിക്കോളൂ അന്ത്യനാൾ അത് അടുത്തിട്ടുണ്ട്. പണ്ഡിതന്മാർക്ക് പല വിശദീകരണം, ചില ആൾക്കാർ പറഞ്ഞു അല്ലാഹു അലം, പ്രബലമായൊരു അഭിപ്രായതാണ് ജനങ്ങൾക്കിടയിൽ റുഖൂഖ്, മാതാവിനെ ധിക്കരിക്കുക എന്നത് വർദ്ധിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉമ്മാനോട് അടിമനോട് പെരുമാറുന്ന സ്വഭാവത്തിൽ മക്കൾ പെരുമാറി തുടങ്ങുക, അത് വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട്. ഉമ്മാനോട് പെരുമാറുന്നത് ഒരടിമയോട് പെരുമാറുന്ന പോലെ, ഒരു വല്ല ഉടമസ്ഥനെ പോലെ. വീട്ടിലേക്കങ്ങ് വരും, ഭക്ഷണം എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്തേലും നിങ്ങൾ അത്ര നേരം പണി, ചോറായിട്ടില്ലേ എന്നൊക്കെ ചോദ്യം ചെയ്ത് വല്ല അടിമയോട് ഉടമസ്ഥൻ ചോദ്യം ചെയ്യുന്നത് പോലെ മാതാവിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക്, അങ്ങനെ ഉടമസ്ഥന്മാരുടെ സ്വഭാവത്തിലേക്ക് മക്കൾ വന്നെത്തുന്നത് കണ്ടാൽ, തൻ്റെ ഉടമസ്ഥന്മാരെ പ്രസവിക്കുന്ന സ്ത്രീകളെ കണ്ടാൽ മനസ്സിലാക്കിക്കോ അന്ത്യനാൾ എടുത്തിട്ടുണ്ട്. ഇത് കേട്ടതിന് ശേഷം അയാൾ തിരിച്ചുപോയി. സഹാബികൾ പറയും, ഫലബിസ്തു മലിയ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവിടെ കുറച്ചു നേരം നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ വന്നയാളെ തിരക്കാൻ വേണ്ടി ചിലരെ പറഞ്ഞയച്ചു, അയാളെ കാണുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി. അവർ പോയി അന്വേഷിച്ച് എവിടെയും കാണാനില്ല. അവർ തിരിച്ചു വന്നു, അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇയാളെ കാണാനില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറഞ്ഞു, ഹാദാ ജിബ്രീൽ, അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, ജിബ്രീലാണ് വന്നത്, നിങ്ങളുടെ ദീൻ നിങ്ങളെ പഠിപ്പിച്ച് നൽകുന്നതിനു വേണ്ടിയാണ് ജിബ്രീൽ വന്നിരിക്കുന്നത്. ഈ ഹദീസ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസാണ്. ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ സുലുസുൽ ഇൽം, ഇൽമിൻ്റെ മൂന്നിലൊന്നാണ് ഈ ഹദീസ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഒരാൾ പഠിച്ചാൽ ദീനിൽ പഠിക്കേണ്ടതിൻ്റെ മൂന്നിലൊന്നാൽ പഠിച്ചു. ചിലർ പറഞ്ഞു നിസ്ഫുൽ ഇൽം, ഇൽമിൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്താകട്ടെ, ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസാണിത്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ ഈമാനിൻ്റെ ആറ് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി എണ്ണി പറയാം. വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബല അൽമശ്രിഖ് വൽമഗ്രിബ്. നന്മ എന്നാൽ നിങ്ങൾ കേവലം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതിലല്ല, അതിലല്ല നന്മ ഇരിക്കുന്നത്. മറിച്ച് വലാകിന്നൽ ബിർറ, നന്മ എന്നാൽ മൻ ആമന ബില്ലാഹി വ من آمن بالله وملائكته وكتبه ورسله ار الله വിശ്വസിക്കുകയും من آمن بالله واليوم الاخر والملائكه والكتاب والنبيين ار الله അവന്റെ മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പരലോകത്തിലും നബിമാരിലും വിശ്വസിച്ചാൽ അതാകുന്നു യഥാർത്ഥത്തിൽ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കലാഖദറിനെക്കുറിച്ച് എവിടെയെങ്കിലും പരാമർശമുണ്ടോ? ആയത്തിൽ സൂചനയുണ്ട്, നേരായ പരാമർശമില്ലെങ്കിലും. ആ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു, വസ്സാബിറീന ഫിൽ ബഅസാഇ വദ്ദറ, സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ക്ഷമിക്കുന്നവർ എന്ന് പറയുന്നത് ഖളാ ഖദറിലേക്കുള്ള സൂചനയാണ്. കാരണം അങ്ങനെ സന്തോഷത്തിലും ദുഃഖത്തിലും ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ ഖദറിലുള്ള വിശ്വാസം അനിവാര്യമാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ ഉസൂലുൽ ഈമാൻ എന്നു പറയാവുന്ന കാര്യങ്ങളാണ്. ഇൻഷാല്ലാ ഇതിൽ ഓരോന്നും, ഈമാനിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോന്നായി വിശദീകരിക്കേണ്ടത്. അള്ളാഹുവിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ മലക്കുകളിലുള്ള വിശ്വാസം, ഇതൊക്കെ വിശദമായി ഇൻഷാ അള്ളാഹ് വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞതിൽ ഒരു മുസ്ലിമായ ഒരാൾ ഈ ആറ് കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ട, നിർബന്ധമായി വിശ്വസിക്കേണ്ട കാര്യം ചുരുക്കി പറഞ്ഞാൽ നിർത്താം. ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം എന്നാൽ നാല് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക. രണ്ട്, അള്ളാഹുവാണ് നിന്നെ പഠിച്ചത്, അവനാണ് നിന്റെ റബ്ബ് എന്ന് വിശ്വസിക്കുക. മൂന്ന്, അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് വിശ്വസിക്കുക. നാല്, അള്ളാഹു സുബ്ഹാനഹു തആലക്കുള്ള പേരുകളിലും അവൻ്റെ വിശേഷണങ്ങളിലും വിശ്വസിക്കുക. നാല് കാര്യം പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിലുള്ള വിശ്വാസം, അത് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ ചുരുങ്ങിയത് ഇതെങ്കിലും നമ്മൾ പഠിച്ചു വെക്കാം. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുക. അള്ളാഹുവാണ് നിന്നെ പഠിച്ചത്, നിനക്ക് ഉപജീവനം നൽകുന്നവനാണ് നിന്റെ റബ്ബ് എന്ന് വിശ്വസിക്കാം. രണ്ട്, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് അർഹതയുള്ളൂ എന്ന് വിശ്വസിക്കാം. മൂന്ന്, അള്ളാഹുവിന് ചില പേരുകളും വിശേഷണങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കാം, അള്ളാഹ് അറിയിച്ചതുപോലെ അത് വിശ്വസിക്കാം. ഇതാണ് അൽ ഈമാനു ബില്ലാ എന്നതിൻ്റെ ചുരുക്കം. രണ്ടാമത്തേത് അൽ ഈമാനു ബിൽ മലായിക, അള്ളാഹു സുബ്ഹാനഹു തആല അവന് മലക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് വിശ്വസിക്കുക. അവർ മാന്യന്മാരായ ദാസന്മാരാണ്, അവർക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനു വേണ്ടി മാത്രമായി സൃഷ്ടിക്കപ്പെട്ട, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന മാന്യന്മാരായ ദാസന്മാരാണ്, അവരാണ് മലക്കുകൾ എന്ന് വിശ്വസിക്കുക. അതിൽ കടന്നുകൂടിയ പിഴച്ച വിശ്വാസം നിനക്ക് ഉണ്ടാവാതിരിക്കുക. ഉദാഹരണത്തിന്, നസാറാക്കൾ അവർ മലക്കുകളെക്കുറിച്ച് അവർ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള പിഴച്ച വിശ്വാസം ഉണ്ടാവരുത്. ഇതാണ് അൽ ഇമാനു ബിൽ മലായിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലക്കുകളെക്കുറിച്ച് ചില ആളുകൾ പിന്നെ പരിഭാഷയായി മാലാഖ എന്ന് പറയാറുണ്ട്. അത് ഈ പറഞ്ഞ രൂപത്തിൽ ഈ വിശ്വാസത്തിൽ നിന്ന് വന്നാണ്. അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മാലാഖ എന്ന പദം പെണ്ണിന് ഉപയോഗിക്കുന്ന വാക്കാണ്. മലക്കാകട്ടെ അതിനാണും പെണ്ണുമില്ല, അവർ പിന്നെ ഒരു 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 ജനുസിലേക്ക്, പുരുഷനിലേക്കോ സ്ത്രീയിലേക്കോ ചേർത്ത് പറയാൻ പറ്റിയ വിഭാഗമല്ല അവർ. പുരുഷ അവരിൽ പുരുഷനുമില്ല സ്ത്രീയുമില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ച വിഭാഗമാണ് അവർ. അപ്പോൾ മലക്കുകളിലുള്ള വിശ്വാസം എന്ന് ചുരുക്കി പറയണേ അതിൽ വിശ്വസിക്കാം. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസമാണ്. അള്ളാഹു അവന് അവതരിപ്പിച്ച എല്ലാ കിതാബിലും വിശ്വസിക്കാം, ഒരു വേർതിരിവുമില്ലാതെ. വേർതിരിവില്ലാന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹിൻ്റെ കലാമാണ്, എല്ലാം അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു സംസാരിച്ചതാണ്. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ ഈ പറഞ്ഞത് അള്ളാഹു പേര് പറഞ്ഞ കിതാബുകളാണ്. പേര് പറയാത്ത കിതാബുകളുണ്ട്, അവയിലും വിശ്വസിക്കുക. അള്ളാഹു അവതരിപ്പിച്ച എല്ലാ കിതാബിലും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. മൊത്തത്തിലുള്ള വിശ്വാസം, അള്ളാഹു അവതരിപ്പിച്ചതെല്ലാം ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക, അതിനെ നിഷേധിക്കാതിരിക്കുക, അതിലെ യാതൊരു വാക്കും കളവല്ല എന്ന് വിശ്വസിക്കുക, എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുക. ഇത് കിതാബുകളിലെ വിശ്വാസത്തിൻ്റെ ചുരുക്കമാണ്. എന്നാണ് കിതാബുകളിലുള്ള വിശ്വാസം. മൂന്നാമത്തേത്, നാലാമത്തേത് റസൂലുകളിലുള്ള വിശ്വാസമാണ്. അള്ളാഹു റസൂലുകൾ അയച്ചിട്ടുണ്ട്, നബിമാരെ അയച്ചിട്ടുണ്ട്. അവരിൽ പരിപൂർണമായി വിശ്വസിക്കുക, അവരിൽ യാതൊരു വേർതിരിവും വച്ചു പുലർത്താതിരിക്കുക, അവരെ പരിപൂർണമായി അംഗീകരിക്കുക, അവരെല്ലാവരും ആ ജനങ്ങളിൽ ഏറ്റവും നല്ലവരായിരുന്നു എന്ന് വിശ്വസിക്കുക, അവർ അവരെ അനുസരിക്കേണ്ടത് നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുക. ഇതാണ് റസൂലുകളിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിടച്ച വിശ്വാസങ്ങൾ അതിലും കടന്നു വരാൻ പാടില്ല. ഉദാഹരണത്തിന് ഈസാ നബി അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് വിശ്വസിച്ച ആളുകളുണ്ട്, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ അവർക്ക് ഇബാദത്തിന് അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അപ്പം റസൂലുകൾ അവർ മനുഷ്യന്മാരാണ്, അവർ അള്ളാഹു നിയോഗിച്ച ദൂതന്മാരാണ്, അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇത് ചുരുങ്ങിയ വിശ്വാസ രൂപം. ഒരു പണ്ഡിതന്മാർ പറയും അൽ ഈമാനുൽ മുജ്മൽ, ചുരുങ്ങിയ വിശ്വാസം, മൊത്തത്തിലുള്ള വിശ്വാസം. അത് ഈ പറഞ്ഞതിനെ കുറിച്ചൊക്കെ നമുക്ക് ഉണ്ടാവണം. അതുപോലെ അൽ ഈമാനുൽ യൗമിൽ ആഖിർ, വിശ്വാസ കാര്യങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും വിശാലമായ വിഷയം യൗമുൽ ആഖിറാണ്. കാരണം മനുഷ്യന്റെ മരണത്തിന് ശേഷം സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽപ്പെടും. മരിച്ചതിന് ശേഷമുള്ള ജീവിതം, മരിക്കുന്ന സമയത്ത് മലക്കുകൾ വരും, അതുപോലെ തന്നെ ബർസഖിയായ ജീവിതമുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിൽ പ്രതിഫലമുണ്ട്, ഖബറിൽ ചോദ്യം ചെയ്യലുണ്ട്, അതുപോലെ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ, ഇതൊക്കെ അൽ ഈമാനുൽ യൗമുൽ ആഖിർ എന്നതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ കാഹളത്തിലുള്ള ഊത്ത്, മനുഷ്യർ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, ഹഷർ അവരെല്ലാവരും ജനങ്ങളുടെ സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നത്, അവരുടെ ഏടുകൾ അവർക്ക് മുന്നിൽ കാണിക്കപ്പെടുമെന്നത്, അങ്ങനെ വിചാരണ ഉണ്ടാകുമെന്നത്, അതിനുശേഷം അവർക്ക് പിന്നെ സ്വറാത്ത് പാലത്തിലൂടെ നടക്കേണ്ടി വരുമെന്നത്, സ്വറാത്ത് പാലത്തിനപ്പുറം കന്തറയുണ്ട് എന്നത്, അതുപോലെ തന്നെ നരകം സ്വർഗം, ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയെ കാണും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പരലോക വിശ്വാസത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അൽ ഈമാനുൽ യൗമിൽ ആഖിർ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഇതിലൊക്കെ ചുരുക്കി വിശ്വസിക്കണം. അതുപോലെ തന്നെ മീസാൻ, ഷഫാഅത്ത്, ഹൗദ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ അവസാനത്തേത് അൽ ഇമാമു ബിൽ ഖദർ ഖൈരി വ ശർരി, ഖദറിലുള്ള വിധിയിലുള്ള വിശ്വാസം, വിധി നിർണയത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആല അവൻ വിധിച്ചതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ഈ ദുനിയാവിൽ സംഭവിക്കുകയില്ല. ഒരു ഇല അനങ്ങുന്നുണ്ട് എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്, അവൻ ഉദ്ദേശിച്ചത് മാത്രമാണ് നടക്കുക, അവൻ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്കൊന്നും നടക്കുക. ഇതൊക്കെ ചുരുങ്ങിയ വിശ്വാസം. ഇത് എന്തെല്ലാം മുസ്ലിമിന് ഉണ്ടായിരിക്കണം, ഇത് ഒരാൾക്കും ഉണ്ടാവാതിരിക്കാൻ പാടില്ല. ഇനി നമ്മൾ പഠിക്കുന്നത് വിശദീകരിച്ച പഠനമാണ്. ഇത്രയും ഞാൻ പറഞ്ഞേ, ഇപ്പൊ ഈ പറഞ്ഞ ചുരുങ്ങിയ കാര്യങ്ങൾ, ഇത് എല്ലാം മുസ്ലിം വിശ്വസിക്കണം. അല്ലെ, ഇമാനുൽ ഖദർ എന്നതിൽ അള്ളാഹു പഠിച്ചതാണ് എല്ലാം, എൻ്റെ പ്രവർത്തനങ്ങൾ, സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ അള്ള പഠിച്ചതാണ്. അള്ളാഹു പഠിച്ചതിനപ്പുറത്തൊന്നുമില്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനത്തിനപ്പുറത്തൊന്നും നടക്കുകയില്ല. ഇതൊക്കെ അൽ ഈമാനുൽ ഖദർ എന്നതിൽപ്പെട്ട മുജ്മലായ വിശ്വാസമാണ്. ഈ പറഞ്ഞ വിഷയം വായിക്കാൻ, അറബിയിൽ അറിയുന്ന കുട്ടികൾക്കൊക്കെ വായിക്കാൻ, എളുപ്പത്തിൽ പഠിക്കാൻ ഒരു ചുരുങ്ങിയ ചെറിയ റിസാലയാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹു തആല അദ്ദേഹം ജാമിഉൽ ഇസ്ലാമിയയിൽ നടത്തിയ ഉസൂലുൽ ഈമാൻ എന്ന പേരിൽ അദ്ദേഹം നടത്തിയ ഒരു സംസാരമുണ്ട്, ഒരു മുഹാദറയാണ്, ഒരു ചെറിയ പ്രസംഗമാണ്. ആ പ്രസംഗം പുസ്തകമായി വിതരണം ചെയ്യപ്പെടാറുണ്ട്, നെറ്റിലും മറ്റൊക്കെ നിങ്ങൾക്ക് ആ പുസ്തകം ലഭിക്കും. അത് അറബി അറിയുന്നവർ വായിക്കണം, ഇത് വായിക്കാൻ പരമാവധി ശ്രമിക്കണം. കാരണം അത് ചുരുങ്ങിയ വിശ്വാസമാണ്, അറബി അറിയുന്ന ആളുകളാണെങ്കിൽ അത് വായിക്കാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ദീനിൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക നബിയ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.